يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم
آدرنيا رايا ستي بشواسيكلي ستي بشواسنيكلي الله إن داتنا نرداشنغل يداويدي منسلاكوانو ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കണിശമായി പാലിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് അനുകൂലമായി മാറാൻ പരമാവധി ശ്രദ്ധിക്കുക. സർവശക്തനായ റബ്ബ് നാം അനുഷ്ഠിക്കുന്ന എല്ലാ ഇബാദത്തുകളും സർവവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായി ഏറ്റവും നല്ല രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല എന്നർത്ഥം. സമ്പത്തിനെയോ സമ്പന്നതയെയോ ഇസ്ലാം മോശമായി കാണുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി പരിശോധിക്കുന്ന ആർക്കും ഇസ്ലാം സമ്പത്തിനെ ഏത് രൂപത്തിൽ നോക്കിക്കാണുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊരു മോശപ്പെട്ട സംഗതിയായിട്ടല്ല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമ്പാദ്യത്തിൽ നിന്നും സമ്പന്നതയിൽ നിന്നും മുക്തമായി നിൽക്കണമെന്നും ഇസ്ലാമികമായ ശാസനകളിലും നിയമങ്ങളിലും നമുക്ക് കാണുക സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന രീതിയിലും അള്ളാഹു നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്ത് എന്ന രീതിയിലുമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആൻ സമ്പത്തിന് മാല് അല്ലെങ്കിൽ അംവാൽ എന്ന പദത്തിന് പര്യായ പദം എന്നോണം വ്യത്യസ്തങ്ങളായ പദങ്ങൾ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആ പദപ്രയോഗങ്ങളിലൂടെ തന്നെ ഇസ്ലാം സമ്പത്തിനെ എത്ര കണ്ട് പരിഗണിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ ഖുർആൻ ഖൈർ എന്നാണ് സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ സമ്പത്തിനോട് അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഖൈർ അഥവാ നന്മ എന്ന പദമാണ് ഖുർആൻ പര്യായ പദം എന്ന രീതിയിൽ എടുത്തു പ്രയോഗിച്ചത്. അപ്രകാരം തന്നെ ഖിയാം നിലനിൽപ്പിനുള്ള മാർഗമായി പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളുടെ നിലനിൽപ്പിനുള്ള ആധാരമായി നിശ്ചയിച്ചിട്ടുള്ള സമ്പത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്തുൻ നിസാഇൽ പരിചയപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അപ്രകാരം തന്നെ ഫളുല്ലാ, അള്ളാഹുവിന്റെ ഔദാര്യം എന്നാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ സമ്പത്തിനെ പരിചയപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ സമ്പത്തിന് ഇസ്ലാം എത്ര കണ്ട് ആദരിച്ചിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും തന്റെ സമ്പത്ത് സംരക്ഷണാർത്ഥം അതിനെ അപഹരിച്ചെടുക്കുവാൻ വരുന്ന അക്രമികളിൽ നിന്ന് ചെറുത്തുനിൽപ്പിന്റെ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടാൽ മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, ആരെങ്കിലും തന്റെ സമ്പത്ത് സംരക്ഷണാർത്ഥം കൊല ചെയ്യപ്പെട്ടാൽ അയാൾ ഷഹീദാണ്, രക്തസാക്ഷിയാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രമാത്രം പ്രാധാന്യവും മഹത്വവും നൽകിയിട്ടുള്ള സമ്പത്ത് പ്രാപ്തിയില്ലാത്ത കാര്യശേഷിയില്ലാത്ത ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നും ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലാ തുഉതു സുഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലകും ഖിയാമം വർസുഖൂഹും ഫീഹാ വഖ്സൂഹും, അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിച്ചിട്ടുള്ള സമ്പത്ത് കാര്യബോധത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളെ നിങ്ങൾ ഏൽപ്പിക്കരുത്. ചെറിയ മക്കളായിരിക്കും, അവരുടെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ആ സമ്പത്ത് അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള രക്ഷിതാക്കളോട് ഖുർആൻ നിർദ്ദേശിക്കുകയാണ്, വലാ തുഉതു സുഫഹാ അംവാലകും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവർക്ക് ഒരു കാര്യബോധവും പക്വമായ ഒരു നിലപാടും സ്വീകരിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായി അവരുടെ സമ്പത്ത് അവർ വേണമെങ്കിൽ നോക്കിക്കൊള്ളട്ടെ എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. വർസുഖൂഹും ഫീഹാ വഖ്സൂഹും, അവർക്ക് വേണ്ട ഉപജീവനത്തിന്റെ വഴികൾ നിങ്ങൾ അതിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളണം, അവർക്ക് വേണ്ട വസ്ത്രവും നിങ്ങൾ അതിലൂടെ എത്തിച്ചു കൊടുക്കണമെന്നാണ് നാലാം അധ്യായം സൂറത്തുൻ നിസാഇലെ അഞ്ചാമത്തെ ആയത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ ഏത് മാർഗത്തിലൂടെയും സമ്പാദിക്കാൻ അവസരമുണ്ട് അള്ളാഹു അനുവദിച്ചതാണ്. ഏത് മാർഗത്തിലൂടെയും സമ്പന്നത കരസ്ഥമാക്കുവാൻ സമ്പാദ്യമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വഴി അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വഴിയിലൂടെയാണോ ഞാൻ സമ്പാദിക്കുന്നത്? ആ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം അള്ളാഹു വിലക്കിയ മാർഗത്തിലൂടെയാണോ ഞാൻ ചെലവഴിക്കുന്നത്? ഈ രണ്ട് കാര്യവും വളരെ കൃത്യമായി കണിശമായി പാലിച്ചുകൊണ്ട് ഏത് തലം വരെയും ഒരു വിശ്വാസിക്ക് സമ്പന്നതയുടെ പടവുകൾ കയറിപ്പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ പലരും ധനികരായിരുന്നു. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അമ്പിയാക്കന്മാരിൽ ചിലർ വളരെയധികം സമ്പത്തിന്റെ ഉന്നതന്മാരായിരുന്നു, അതേപോലെ തന്നെ രാജാധിപത്യമുള്ള ആളുകളായിരുന്നു എന്ന് ഖുർആനിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോ അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് എന്നൊരു ബോധം സമ്പന്നതയുടെ ഏത് നിലയിൽ എത്തിക്കഴിഞ്ഞാലും എത്ര വലിയ സമ്പന്നനായിരുന്നാലും വിട്ടുപോകുവാൻ പാടില്ല എന്നതും ഖുർആൻ അടിവരയിട്ട് ഉണർത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നൽകിയ സമ്പാദ്യം എല്ലാവരും ചിന്തിക്കുക, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം, എന്റെ കഴിവുകൊണ്ട് എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ നേടിയത്, അതുകൊണ്ട് തന്നെ ഞാൻ തോന്നിയതുപോലെ ചെലവഴിക്കും എന്ന നിലപാട് വിശ്വാസികൾക്ക് ചേർന്നതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാൽപാദങ്ങൾ ചലിപ്പിക്കുവാൻ അല്ലാഹു അനുവദിക്കുകയില്ല. മൂന്ന് നാല് കാര്യങ്ങൾക്ക് കൃത്യമായ ചോദ്യമുണ്ടാകും, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടല്ലാതെ ആരുടെയും കാലുകൾ നീക്കിവെക്കുവാൻ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വഅൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ചായിരിക്കും ചോദ്യം. മിൻ ഐനത്ത സബഹു വഫീമ അംഫഖഹു, ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾ ധനം സമ്പാദിച്ചത്? സമ്പാദിച്ച മാർഗം വിശുദ്ധമായത് കൊണ്ട് മാത്രമായില്ല, വഫീമ അംഫഖഹു, ഏത് മാർഗത്തിലാണ് നിങ്ങൾ ആ സമ്പത്ത് ചെലവഴിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ മഹ്ശറയിൽ നിന്നുകൊണ്ട് ഒരാളുടെയും കാൽപാദങ്ങൾ നീക്കിവെക്കുവാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സമ്പന്നനായിരുന്നാലും ഈ സമ്പത്ത് റബ്ബ് എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഞാൻ അതിൽ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന് എന്നോടുള്ള സ്നേഹവും അള്ളാഹു എന്നോട് ഇങ്ങോട്ട് തിരിച്ചുള്ള പ്രതികരണവും എന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സമ്പത്ത് എത്ര ഉണ്ടായിരുന്നാലും അധികാരം എത്ര തന്നെ കയ്യിൽ വന്നു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ അടിമയാണ് എന്നൊരു ബോധം വിശ്വാസിയിൽ നിന്ന് മറഞ്ഞു പോകുവാൻ പാടുള്ളതല്ല. ചില ആളുകൾക്ക് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ റബ്ബ് പ്രശ്നമല്ല, ദീനിന്റെ നിയമശാസനകൾ വിലവെക്കാറില്ല, അള്ളാഹുവും പള്ളിയും പിന്നെ അവർക്ക് തീരെ അവരുടെ ജീവിതത്തിലും അജണ്ടയിലും ഉണ്ടാവുകയില്ല. അത് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച കാഫിരീങ്ങളുടെയും ധിക്കാരികളുടെയും അടയാളമായി നമ്മൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ധനാഢ്യനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ധാരാളം സമ്പത്തുണ്ടായിരുന്നു അയാൾക്ക്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം അയാളുടെ ഖജനാവിന്റെ താക്കോൽ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. ഖജനാവുകളല്ല, ആ ഖജനാവുകൾ പൂട്ടി സൂക്ഷിക്കുന്ന താക്കോൽ കൂമ്പാരങ്ങൾ വ്യക്തികൾക്കല്ല, ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രം. അത്രമാത്രം സമ്പത്തുള്ള ഒരു മനുഷ്യൻ, ഖാറൂൻ എന്നാണ് ആ മുതലാളിയുടെ പേര്. പക്ഷേ അയാൾ ഈ സമ്പത്തുകളെല്ലാം കണ്ടുകൊണ്ട് അതിൽ അഹങ്കരിച്ച് മതിമറന്ന് പടച്ചവനെ വിസ്മരിച്ചുകൊണ്ട് പലതും പറഞ്ഞുപോയി. അത്തരത്തിലുള്ള വാക്കുകൾ വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും നാവിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എത്ര തന്നെ നമ്മൾ ഉയർന്നാലും എത്ര സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും എത്ര സന്താനങ്ങൾ നമ്മെ സംരക്ഷിക്കുവാനുണ്ടായിരുന്നാലും ഒരിക്കലും റബ്ബിനെ മറന്നുകൊണ്ട് സംസാരിക്കുവാൻ പാടില്ല. പക്ഷേ ഖാറൂൻ എന്ന മുതലാളി പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി, ഈ കാണുന്ന സമ്പത്തെല്ലാം എനിക്ക് നൽകപ്പെട്ടത് ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്റെ അറിവിന്റെയും എന്റെ കഴിവിന്റെയും പ്രാപ്തി കൊണ്ട് സ്വാധീനം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, അല്ലാതെ ആരും എനിക്ക് വെച്ചു നീട്ടിയ ഔദാര്യമല്ല എന്ന രീതിയിൽ ധിക്കാരത്തോടുകൂടി അയാൾ സംസാരിച്ചു. പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതിന് പകരം റബ്ബ് നൽകിയ നിഅമത്ത് മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കേണ്ടതിന് പകരം ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ശബ്ദം അയാളുടെ നാവിൽ നിന്ന് വന്നപ്പോൾ എന്തുണ്ടായി? ഖുർആൻ 76-ാമത്തെ വചനം 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 76 മുതൽ 82 വരെയുള്ള വചനങ്ങളിലൂടെ അയാളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ പതനം എങ്ങനെയായിരുന്നു എന്നറിയുമോ? ഫഹസഫനാ ബിഹി വബിദാരിഹി അർദ്, അയാൾ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരത്തിൽ അയാളെയും ആ വീടിനെയും നാം ആഴ്ത്തിക്കളഞ്ഞ ഭൂമിയിലേക്ക് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയല്ല. ആകാശവും ഭൂമിയുമെല്ലാം ആ പടച്ചവന്റെ നിയന്ത്രണത്തിലാണ്. അവൻ ഉദ്ദേശിച്ചാൽ സമ്പന്നതയെല്ലാം തുടച്ചു നീക്കുവാൻ, ദരിദ്രരിൽ ദരിദ്രരാക്കുവാൻ കുത്തുപാളയെടുത്ത ആളുകളുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥയിലേക്ക് സമ്പന്നന്മാരെ ആക്കുവാൻ പടച്ചവന് കഴിയുമെന്നൊരു തിരിച്ചറിവും ബോധവും വിശ്വാസികൾക്കുണ്ടാകണം. എങ്കിൽ അള്ളാഹു സമ്പത്തുമായി എന്ത് പറഞ്ഞാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തുമായി എന്ത് നിർദ്ദേശിച്ചാലും, സാമ്പത്തികമായ മേഖലകളിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര കണ്ട് കൃത്യമായിരുന്നാലും അത് പാലിക്കുവാൻ അവർ തയ്യാറാകും. സ്ത്രീകളും പുരുഷന്മാരും എന്ന വ്യത്യാസമില്ലാതെ സമ്പത്തുമായി അള്ളാഹു നിർദ്ദേശിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അറിയുവാനും ചോദിച്ചു പഠിക്കുവാനും ആ മാർഗത്തിലൂടെ പ്രവർത്തിക്കുവാനും തയ്യാറാകും. അള്ളാഹുവിന്റെ ഇഷ്ടം പരിഗണിച്ച് സമ്പത്തില്ലാത്തവരെ പരിഗണിക്കുക എന്നതാണ് സമ്പത്തുള്ള ആളുകളോട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു സംഗതി. എല്ലാവർക്കും അള്ളാഹു ഒരേപോലെ സമ്പത്ത് കൊടുത്തിട്ടില്ല. സമ്പത്തുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇല്ലാത്ത ആളുകളെ പരിഗണിക്കുവാൻ ഉള്ള ആളുകൾക്ക് സാധിക്കുക എന്നതാണ് സാമ്പത്തികമായ മേഖലയിൽ നമ്മളോട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ബാധ്യത, ഉത്തരവാദിത്വം. ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാനും ആ പട്ടിണിയും പ്രയാസങ്ങളും പരിഹരിക്കുവാനും ഇസ്ലാം ദാനധർമ്മങ്ങൾ നിയമമാക്കിയിട്ടുണ്ട്. ഇസ്ലാമികമായി രണ്ട് രൂപത്തിലുള്ള ദാനധർമ്മങ്ങളുണ്ട്, സദക്കകളുണ്ട്. ഒന്ന് നിർബന്ധമായ ദാനമാണ്, സകാത്ത് പോലെയുള്ള സംഗതികൾ. രണ്ടാമത്തേത് ഐച്ഛികമായ സദക്കകളാണുള്ളത്. ഈ രണ്ട് കാര്യവും സമ്പത്തുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. സകാത്ത് ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അതിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടല്ല, എത്ര ചോദിച്ചാലും എത്ര വിശദീകരിച്ചാലും സംശയം തീരാത്ത ഒരു വിഷയമായി സകാത്ത് മാറാനുള്ള കാരണം അത് കൊടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് കാര്യമായി പറയുന്നത്. ഇല്ലാത്തവർക്ക് കൊടുക്കണം, ഉള്ളവർ കൊടുക്കണം. അപ്പൊ എത്ര ചോദിച്ചാലും അതിന്റെ സംശയം തീരാത്ത അവസ്ഥ. പരിശുദ്ധ ഖുർആൻ എത്രമാത്രം പ്രാധാന്യം ആ വിഷയത്തിന് നൽകിയിട്ടുണ്ട് എന്നറിയുമോ? ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ സകാത്തിനെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ 28 സ്ഥലങ്ങളിലും നമസ്കാരവുമായി ചേർത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സകാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ, നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ, സകാത്തിന്റെ കാര്യത്തിൽ നോമ്പിനേക്കാൾ ഒരു പടി മുന്നിലായിക്കൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്. സാമ്പത്തികമായ ബാധ്യത, ആ സകാത്ത് അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ കൊടുത്തു വീട്ടാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും പടച്ചവന്റെ മുമ്പിൽ പിടിച്ചു നിർത്തി നമ്മളോട് ചോദിക്കും ചില കാര്യങ്ങൾ. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന രീതിയിൽ അർക്കാനുൽ ഇസ്ലാം, ഷഹാദത്ത് കലിമ, അതേപോലെ നമസ്കാരം, പിന്നീട് സകാത്ത്. ആ സകാത്തിന്റെ സ്ഥാനം ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കാരത്തോടൊപ്പം ചേർത്തുകൊണ്ടാണ്. സകാത്ത് കൊടുക്കാത്തവരുടെ സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് മുശ്രിക്കുകളുടെയും കാഫിരികളുടെയും ലക്ഷണമായിട്ടാണ്. മുശ്രിക്കുകളായ ആളുകളും പരലോകത്തും പടച്ചവരിലും വിശ്വാസമില്ലാത്ത കാഫിരികളും, അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. 41 അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 6-7 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅതൂന സകാത്ത വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക്, മുശ്രിക്കുകൾക്ക് നാശം. അല്ലദീന ലാ യുഅതൂന സകാത്ത, അവർ സകാത്ത് കൊടുക്കുന്നവരല്ല. സകാത്ത് കൊടുക്കാത്ത ബഹുദൈവ വിശ്വാസികൾക്ക് നാശം. വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ, പരലോകത്തെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസമില്ല, അവർ അതിനെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അങ്ങനെയല്ല, അവർ പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവരാണ്. എങ്കിൽ സമ്പത്ത് നൽകിയ പടച്ചവൻ നമ്മളോട് ഓരോരുത്തരോടും ആ സമ്പത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സമ്പത്ത് ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുവാനാണ് നിർദ്ദേശം. കൊടുത്താൽ തീർന്നു പോകുമല്ലോ എന്നാരും ധരിക്കേണ്ടതില്ല. അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ, ദാനധർമ്മത്തിലൂടെ ഒരു വിശ്വാസിയുടെ, ഒരു അടിമയുടെ സമ്പത്ത് ചുരുങ്ങി പോവുകയില്ല. ദാനം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരാൾ ഇല്ലാതെയായി പോയിട്ടില്ല. ചരിത്രമാണ്, അനുഭവമാണ്. കൊടുത്ത് ശീലമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, കഴിഞ്ഞ വർഷം 10,000 രൂപ സകാത്ത് കൊടുത്ത ആളാണെങ്കിൽ ഈ തവണ 10,100 അല്ലാതെ 900 9,000 ചുരുങ്ങി പോകുന്ന അവസ്ഥ ചരിത്രത്തിലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സത്യമാണ്. കൊടുത്തതിന്റെ പേരിൽ ഒരാളും തുലഞ്ഞു പോയിട്ടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളോട് ശക്തമായ രീതിയിൽ സംസാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വരുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളിൽ ഒന്ന് സകാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ചില പോക്കിരികളെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഒരു ടാക്സ് ആയിരുന്നു, ഒരു നികുതിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അത് ഇനി ഞങ്ങൾ ആർക്കും കൊടുക്കുകയില്ല എന്നായിരുന്നു അവരുടെ വാദം. അത് കേട്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പ്രതീകമായി വർത്തിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ മനഊനി അനാഖൻ കാനൂ യുഅദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പറഞ്ഞ ആളുകൾ നൽകിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടി, അത് സകാത്തിന്റെ പേരിൽ എനിക്ക് നിഷേധിച്ചാൽ, എനിക്ക് തടഞ്ഞാൽ, ലഖാതൽതുഹും അലാ മൻഇഹി, അത് തരാത്തതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും അതീവ ലുബ്ധന്മാർക്കും പിശുക്കന്മാർക്കുമല്ലാതെ പുച്ഛിച്ചു തള്ളുവാൻ സാധിക്കുകയില്ല. പ്രകൃതിയുടെ നിയമമാണ് ഇസ്ലാമിൻ്റെത്. നമ്മളത് ആലോചിച്ചു നോക്കിയാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതെല്ലാം വിഭവങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കൂ, അതിന്റെ പൂർണ്ണമായ ഉപയോഗം നമുക്ക് സാധ്യമല്ല. നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നട്ടു വളർത്തുന്ന ഒരു വാഴ അത് കുലച്ചു കുലയുണ്ടായി എന്നിരിക്കട്ടെ, എത്രമാത്രം ആർത്തിയുള്ള മനുഷ്യനാണെങ്കിലും ആ കുല മുഴുവനായി തിന്നുന്നില്ല. അതിന്റെ തണ്ട് അയാൾ ഒഴിവാക്കും, ആ പഴത്തിന്റെ തൊലി അയാൾ ഒഴിവാക്കും. ഇത്രയൊന്നുമില്ല സകാത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഒഴിവാക്കാനും പറഞ്ഞത്. 2.5% എല്ലാവർക്കും കൊടുക്കണമെന്നല്ല, എല്ലാവരും കൊടുക്കണമെന്നല്ല, മറിച്ച് 590 ഗ്രാം വെള്ളി അതിന് എത്ര കണ്ട് മൂല്യമുണ്ടോ, ഏകദേശം 10,000-50,000 രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ. ആ സമ്പത്ത് അത്യാവശ്യ ചെലവ് കടിച്ച് ഒരാളുടെ ഒരു വർഷത്തെ നീക്കിരിപ്പുണ്ടെങ്കിൽ അത് എല്ലാം കൊടുക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അതിൽ നിന്ന് ഒരു 2.5%, ബാക്കി 97.5% നമുക്ക് ഉപയോഗിക്കുവാനുള്ളതാണ്. ആ 2.5% കൊടുക്കുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും ലുപ്തതയും പിശുക്കുമുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ശിക്ഷക്ക് അർഹനാണ് എന്ന കാര്യത്തിൽ നീതിബോധമുള്ള വിശ്വാസികൾക്ക് ആർക്കും സംശയമുണ്ടാവുകയില്ല. ശിക്ഷ ദുനിയാവിൽ തന്നെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ക്ഷാമമായും വരൾച്ചയായും മഴയില്ലാതെയായും ഒക്കെ കടന്നു വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ നമ്മളൊക്കെ വിലയിരുത്താറ് ഭൗതികമായ കാരണങ്ങൾ നിരത്തിയായിരിക്കും. മരങ്ങൾ നശിപ്പിച്ചത് കൊണ്ടാണ്, വനനശീകരണം മുഖേന മഴയില്ലാതെയായി, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും നമ്മൾ പറയും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മനഅ ഖൗമുനിസ് സകാത ഇല്ലബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, ഏതെങ്കിലും ഒരു ജനവിഭാഗം സകാത്ത് കൊടുക്കാതെ അത് പിടിച്ചു വെച്ചാൽ അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ പരീക്ഷിക്കുമാതിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ദുനിയാവിൽ തന്നെ ക്ഷാമവും വരൾച്ചയും എല്ലാം സകാത്ത് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന രീതിയിൽ ഉണ്ടാകുമെന്ന്, ഒരു പരീക്ഷണം എന്ന രീതിയിൽ കടന്നു വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. തീർന്നില്ല പരലോകത്തോ? അതീവ ഭയാനകമായ ശിക്ഷയുണ്ട് അത്തരക്കാർക്ക്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم ولا يحسبن ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. الذين يبخلون بما آتاهم الله من فضله, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയത് അത് ബുഹല് കാണിച്ച് പിശുക്ക് കാണിച്ച് ലുബ്ധത കൊണ്ട് അടക്കി വെക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. ഹുവ ഖൈറൻ ലഹും, ഞാൻ ചെലവഴിക്കാതെ സകാത്ത് കമ്മിറ്റിയിൽ ഏൽപ്പിക്കേണ്ട സംഗതി ഏൽപ്പിക്കാതെ അതിന്റെ കൃത്യമായ കണക്ക് അതനുസരിച്ച് കൊടുക്കാതെ സദഖയും ദാനധർമ്മങ്ങളും ഒക്കെ ചെലവഴിക്കേണ്ട ഘട്ടങ്ങളിൽ നിന്ന് മാറുന്ന ആളുകൾ, ഓ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ചെലവഴിക്കാതെ സമ്പാദിച്ചു എന്ന് ആരും ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വാക്കാണ്. ബൽ ഹുവ ശർറുൻ ലഹും, അതൊരിക്കലും അവർക്ക് ഖൈറല്ല, അതവർക്ക് ഷെറാണ്, തിന്മയാണ്. സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, അവർ ശേഖരിച്ചു വെച്ച എല്ലാം അള്ളാഹു കണ്ടാവരണമായി ഒരു മാല കണക്ക് അവരുടെ കഴുത്തിൽ ചാർത്തിക്കൊടുക്കും. നരകത്തിന്റെ തീനാളങ്ങളായി തീക്കരലുകളായി പരലോകത്ത് ഒരു ശിക്ഷയായി അനുഭവിക്കേണ്ടി വരുമെന്ന് മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 180-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നിർദ്ദേശിച്ച അള്ളാഹു നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞ ആ കാര്യം, അത് ആളുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കേണ്ടതില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, കൊടുക്കാതിരിക്കാൻ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാകും. കാരണം എനിക്ക് ഇത്ര സമ്പത്തുണ്ടെങ്കിൽ ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ എത്രയോ സമ്പത്തുള്ളവരാ, അവരെ എത്രയാണ് ഏൽപ്പിച്ചത്, മറ്റുള്ളവരുടെ അക്കൗണ്ട് നോക്കി സ്വന്തം സകാത്തിന്റെ ഓഹരി നിശ്ചയിക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ അക്കൗണ്ട് നോക്കി സ്വന്തം സദഖയുടെ വിഹിതം നിശ്ചയിക്കുന്ന ആളുകൾ, ഒരിക്കലും ഇസ്ലാമികമായി ശരിയല്ല. സമ്പന്നരായ ആളുകൾ എത്ര കൊടുക്കട്ടെ, അവരാരും ഒന്നും കൊടുത്തില്ല എന്ന് തന്നെ വെച്ചു. കോടികളുടെ ആസ്തിയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സകാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുവാൻ ബാധ്യതയുള്ള കഴിവുള്ള ആളുകൾ ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ നമ്മളൊന്നും കൊടുക്കണ്ട എന്നാണോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ മുമ്പിൽ വിചാരണയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടം വരാറുണ്ട്. അപ്പോ ആ മുതലാളി എത്രയാ കൊടുത്തത് എന്ന ചോദ്യം അള്ളാഹുവിന്റെ അടുക്കൽ പ്രസക്തമല്ല. അയാൾ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, അയാളുടെ കബറിൽ അയാളും പടച്ചവനുമാണ്. അയാളുടെ കർമ്മങ്ങളായിരിക്കും അയാൾക്ക് ഇവിടെ സഹായിയായിട്ടുണ്ടാവുക. നാളെ പരലോകത്തും അയാളുടെ കർമ്മവും അയാളുടെ വിശ്വാസവുമായിരിക്കും അയാൾക്ക് താങ്ങായി തുണയായി സഹായമായിട്ടുണ്ടാവുക. നമ്മെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിൽ നാമും നമ്മുടെ കർമ്മങ്ങളുമായിരിക്കും. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വിശ്വാസത്തോടുകൂടി നാം അനുഷ്ഠിച്ച ഈ കർമ്മങ്ങളായിരിക്കും ഉണ്ടാവുക. അവരൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് പടച്ചവന് ഞാനും കൊടുത്തില്ല എന്നല്ല പറയേണ്ടത്. അവരാരും കൊടുത്തില്ലെങ്കിലും റബ്ബിന്റെ ശിക്ഷയെ എനിക്ക് താങ്ങാൻ സാധിക്കുകയില്ല. പടച്ചവന്റെ സ്നേഹവും അവന്റെ ഇഷ്ടവും പരിഗണനയും കിട്ടാതെ പോകുന്ന ഒരവസ്ഥ എനിക്ക് സഹിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്റെ സമ്പത്ത് അത് ഇത്രയാണ്, അത് അള്ളാഹുവിന് അറിയാം. ആ സമ്പത്ത് 590 ഗ്രാം വെള്ളിയുടെ വില കഴിച്ച് അല്ലെങ്കിൽ അതിനോളം എത്തുന്നു എങ്കിൽ അതിന്റെ 2.5% അത് എത്രയാണ് എന്ന് കണക്ക് നോക്കി സകാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്നത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. സകാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ദാനധർമ്മത്തിന് ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. സകാത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് സകാത്തിന്റെ അർഹരായ 8 ആളുകളെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടതല്ലാത്ത ആർക്കും സകാത്തിന്റെ ഒരു പൈസക്ക് അവകാശമില്ല. ചില ആളുകൾ സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഞാൻ പള്ളിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അത് സകാത്തിന്റെ വിഹിതത്തിൽ പെടുത്താൻ പറ്റുമോ? സകാത്തിന്റെ വിഹിതത്തിൽ പള്ളി വരുന്ന പ്രശ്നമേയില്ല. സകാത്തിന്റെ വിഹിതത്തിൽ പള്ളി പരിപാലനം എന്നൊരു വകുപ്പേ ഇല്ല, മറിച്ച് അതിന്റെ എന്ന് തുടങ്ങി സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനം നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക. ആ 8 വിഭാഗങ്ങൾക്കല്ലാത്ത മറ്റൊരു വിഭാഗത്തിനും സക്കാത്തിന്റെ വിഹിതമില്ല. ചില ആളുകൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകിയതിന്റെ, മാതാപിതാക്കൾക്ക് ഹോസ്പിറ്റലിൽ ചെലവാക്കിയതിന്റെ എല്ലാം സക്കാത്തിന്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് അതിൽ നിന്നെല്ലാം ഞാൻ മുക്തമായി എന്ന രീതിയിൽ ആശ്വസിക്കുന്നുണ്ടാകും. ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടുന്ന സംഗതിയല്ല. പടച്ചവനോടാണ് കളി. സമ്പത്ത് നൽകിയ എല്ലാം കൃത്യമായി അറിയുന്ന ഒരു ഓഡിറ്ററിന്റെയും ആവശ്യമില്ലാതെ കൃത്യമായി ഓഡിറ്റിംഗ് സംവിധാനങ്ങളുള്ള പടച്ചവന്റെ മുമ്പിൽ ഒന്നും തട്ടിപ്പും പൂഴ്ത്തിവെക്കുവാനും സാധിക്കുകയില്ല. ആ അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് നാളെ പരലോകത്ത് എത്തിപ്പെടേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മൾ ലോക്കറുകളിൽ സൂക്ഷിച്ച ആഭരണങ്ങൾക്കും സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കഴുത്തിലും അതേപോലെ കയ്യിലും കാലിലുമെല്ലാമായി ധരിക്കുന്ന ആഭരണങ്ങളുണ്ട്. അതിനു പുറമെ
കുറെ ഡെഡ് മണിയായി ഇസ്ലാമിന്റെ സമ്പത്ത് മുസ്ലിം സമ്പന്നരുടെ ലോക്കറുകളിൽ വിശ്രമിക്കുകയാണ്. ഇസ്ലാമികമായതിനെ ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസികളുടെ സമ്പത്ത് അത് പ്രൊഡക്റ്റീവായി ഉൽപാദനക്ഷമമായ രീതിയിലേക്ക് ഇറങ്ങി വരേണ്ട സംഗതിയാണ്. അത് നിധികളായി സൂക്ഷിക്കേണ്ടതല്ല. അങ്ങനെയാണ് എങ്കിൽ പോലും അവരുടെ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതിന്റെ പേരിൽ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും വിശ്വാസികളായ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ തന്നെ 34-35 വചനങ്ങളിലൂടെ, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫില്ല സ്വർണവും വെള്ളിയും നിധികളായി ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട രൂപത്തിൽ ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും നിധികളായി ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം വേദനാജനകമായ ശിക്ഷയെ സംബന്ധിച്ച് അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കൂ പ്രവാചകരെ എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിലൂടെ പറയുന്നത്. അവർക്ക് സന്തോഷകരമായി ഒന്നും അറിയിക്കാനില്ല എന്നർത്ഥം. അവരെ വഷളാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, അവർക്ക് വല്ല സന്തോഷ വാർത്തയും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ആ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെയും ശിക്ഷയായി വരുന്നതിനെ സംബന്ധിച്ചാണ്. എങ്ങനെ വരും? യൗമ യുഹമാ അലൈഹാ ഫീ നാരി ജഹന്നം. അവർ സമ്പാദിച്ച് ശേഖരിച്ചു വെച്ച ആ സ്വർണവും വെള്ളിയുമെല്ലാം നരകത്തിന്റെ തീക്കനലുകൾ കണ്ട് ചൂടുവെപ്പിക്കും, അതിലിട്ട് പഴുപ്പിച്ചെടുക്കും. എന്നിട്ട് യുഹമാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വളുഹൂറുഹും. അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും മുതുകുകളുമൊക്കെ ആ തീക്കനലകൾ കൊണ്ട്, സ്വർണവും വെള്ളിയുമൊക്കെ നരകത്തിന്റെ തീക്കനലകൾ കൊണ്ട് പഴുപ്പിച്ചെടുത്ത് ഇവരുടെ ശരീരത്തിലേക്ക് ചൂടുവെപ്പിക്കും. ഹാദാ മാ കനസ്തും ലി അംഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. എന്നിട്ട് അവരോട് പറയും, ഇതാണ് നിങ്ങൾ ശേഖരിച്ചു വെച്ച സമ്പാദ്യം, ആർക്കും കൊടുക്കാതെ 2.5% അതുപോലെ നിങ്ങൾ ചെലവഴിക്കാതെ ശേഖരിച്ചു വെച്ചില്ലേ, നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കാൻ ആസ്വദിക്കാൻ ഇതാ ആസ്വദിച്ചുകൊള്ളൂ എന്ന രീതിയിൽ പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും രൂപത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ട് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർണമായിരുന്നാലും വെള്ളിയായിരുന്നാലും കൃഷിയായിരുന്നാലും കച്ചവടച്ചരക്കായിരുന്നാലും കാലിസമ്പത്തായിരുന്നാലും എന്ന് വേണ്ട വരുമാനമുള്ള എന്തുമാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് എന്നത് 2.5% നിർബന്ധ ദാനമായി നമ്മൾ കൊടുത്തു വീട്ടേണ്ട സംഗതിയാണ്. അതിനു പുറമെ സദക്കകൾ ദാനധർമ്മങ്ങൾ ഐച്ഛികമായി നമ്മൾ ചെയ്യേണ്ടത്. അത് ആവരണമാക്കി ചേർക്കുന്നതോടുകൂടി, ആവരണമാക്കി ലോക്കറുകളിൽ അലമാരകളിൽ വെക്കുന്നതോടുകൂടി സകാത്ത് ഇല്ല എന്ന ഒരു സമ്പ്രദായം, ഒരു രീതി ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്ത് ഓതി കേട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ മാതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് കുൻതു അൽബസു ഔലാഹം മിൻ റഹബിൻ, ഞാൻ സ്വർണ വള ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, സ്വർണാഭരണങ്ങൾ ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഫഖുൽതു യാ റസൂലല്ലാ അകൻസുൻ ഹുവാ, ഞാൻ ധരിക്കുന്ന ഈ വള, ഈ സ്വർണാഭരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് പരലോകത്ത് ചൂടുവെപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ കൻസിൽ പെടുമോ റസൂലേ എന്ന് ചോദിക്കുകയാണ് മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുന്നില്ല ആഭരണമല്ല, ആഭരണത്തിന് സക്കാത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല, മറിച്ച് ചോദിച്ചു, മാ ബലഗ അൻ തുഅദാ സകാതുഹു ഫസുക്കിയ ഫലൈസ ബികൻസിൻ. സക്കാത്തിന്റേതായ പരിധി എത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമായ അല്ലെങ്കിൽ പരലോകത്ത് ശിക്ഷയായി വരുന്ന ആ കൻസിൽ പെടുകയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ആഭരണമായിരുന്നാലും സക്കാത്ത് കൊടുക്കണമെന്നും സക്കാത്തിന് സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ ഒരു നിസാബുണ്ട് എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം, ലൈസ ഫീ അഖല്ല മിൻ 20 മിസ്ഖാല മിൻ അദ്-ദഹബ് വലാ ഫീ അഖല്ല മിൻ 200 ദിർഹമിൻ സദഖ. അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 84 ഗ്രാം 1/2 പവൻ സ്വർണാഭരണമാണെങ്കിൽ, സ്വർണമാണെങ്കിൽ പത്തര പവന് താഴെയുള്ളതിൽ നിർബന്ധ ദാനമായ സക്കാത്തില്ല. പത്തര പവൻ വരെയും നിങ്ങൾക്ക് അനുഭവിക്കാം, അതിൽ സക്കാത്തില്ല. സദക്കയായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എങ്കിലല്ലാതെ. അതേപോലെ 590 ഗ്രാം വെള്ളി, 200 ദിർഹം, അതുവരെയും സക്കാത്ത് നിർബന്ധ ദാനമായിട്ടില്ല. 200 ദിർഹം അഥവാ 590 ഗ്രാം വെള്ളി, അതിന്റെ മൂല്യം അതിൽ എത്തിക്കഴിഞ്ഞാൽ, പൈസയാണെങ്കിൽ അങ്ങനെ, വെള്ളിയാണെങ്കിൽ ആ തൂക്കം അങ്ങനെ തന്നെ, അത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ 2.5% കൊടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വരും. പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയകമായി അള്ളാഹു കർശനമായ ഭാഷയിൽ സംസാരിച്ച, നിർദ്ദേശിച്ച ഒരു വാചകമാണ് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 3-ാമത്തെ ആയത്ത്. അതാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ. ഖുദ്, പ്രവാചകരെ താങ്കൾ വാങ്ങുക, മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തുകളിൽ നിന്ന്, സദഖത്തൻ, ഒരു ദാനത്തെ, തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, അത് മുഖേന താങ്കൾ അവരെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. വസല്ലി അലൈഹിം, ആ സക്കാത്ത് എന്ന വിഹിതം വാങ്ങിയതിനു ശേഷം പ്രവാചകരെ അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്ത കസക്കനു ലഹും, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് ശാന്തിയാണ്, സമാധാനമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ ദീനുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച എല്ലാ നിയമങ്ങളും, അത് സാമ്പത്തികമാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാകട്ടെ, ആ കാര്യങ്ങളൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് സംതൃപ്തിയോടുകൂടി നിർവഹിക്കുവാനുള്ള ഹൃദയവിശാലതയും ഈമാനികമായ ആവേശവും നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر المارع سهودر غلي الله وإنداتنا نردشن يداودي منسلاكوانم ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ കണിശമായി പാലിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സക്കാത്തിന്റെ പ്രാധാന്യവും ഗൗരവവും അത് കൊടുക്കാതിരുന്നാലുള്ള ഭവിഷ്യത്തുകളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. സക്കാത്ത് ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയെങ്കിലും ചെലവഴിക്കുന്ന ഒരു രീതിയല്ല ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ തന്നെ സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ എണ്ണി എണ്ണി പറയുമ്പോൾ വൽ ആമിലീന അലൈഹ, ആ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പ്രത്യേകം ഒരു വകുപ്പ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉള്ള ഒരാൾ ഇല്ലാത്ത ഒരാൾക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു ദാനധർമ്മമായിട്ടല്ല ഇസ്ലാമിലെ സക്കാത്ത് എന്ന് ആ ഒരൊറ്റ ആയത്തിലൂടെ കാണാൻ കഴിയും. മറിച്ച് അത് സംഘടിതമായി ശേഖരിച്ച് സമൂഹത്തിൽ ഇല്ലാത്ത, പ്രയാസമനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പരസ്യമായി ചോദിച്ചു നടക്കുന്ന ആളുകൾ അവർക്കെല്ലാവർക്കും സദക്കകളായി കൊടുക്കും. നേരെ മറിച്ച് സ്വന്തം അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇല്ലായ്മ ആരെയും അറിയിക്കാത്ത ആളുകൾ, സാധുക്കൾ നമ്മുടെ ഇടയിലുണ്ടാകും. അവരെ കണ്ടറിയുവാനും അതേപോലെ ദാനം സ്വീകരിക്കുന്ന ആളുകൾക്ക് ദാനം നൽകിയ ആളുകളോട് ഒരു പ്രത്യേക താല്പര്യവും അവരുടെ മുമ്പിൽ ഒന്നും അച്വാനിച്ച് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും ഇല്ലാതിരിക്കാൻ ദാനം സ്വീകരിക്കുന്ന ആളുടെ പോലും അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതമേൽക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇസ്ലാമിലുള്ളത്. സക്കാത്ത് സെൽ എന്നത് അതിന്റെ ഏറ്റവും സുഗമമായ നല്ല ഒരു സംവിധാനമാണ്. കൊടുക്കുന്ന ആൾക്ക് ഞാൻ കൊടുത്തിട്ടല്ലേ എന്ന അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും മുള പോലും മനസ്സിൽ വരാതെ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്നയാളൊക്കെ നൽകിയ സമ്പത്താണ് എന്ന് ഒരു അപകർഷതാബോധവുമില്ലാതെ രണ്ടുപേരെയും ഒരേ രൂപത്തിൽ മാനസികമായി ഉയർത്തിക്കൊണ്ടുവരുന്ന, അവരെ യാതൊരുവിധ മാലിന്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരാത്ത രീതിയിൽ മാറ്റിത്തീർക്കുന്ന സംശുദ്ധമായൊരു ദാന സംവിധാനം ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് 27 രാവാകുന്നത് വരെയും കാത്തുകെട്ടി വെക്കും. സമ്പന്നരായ ആളുകൾ വലിയ വലിയ നോട്ടുകൾ ചില്ലറയാക്കി അവിടെ വെക്കും. ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമൊക്കെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്, പണക്കാരുടെ വീട്ടിൽ ക്യൂ നിൽക്കുകയാണ് സമ്പത്തിനു വേണ്ടി, സക്കാത്തിനു വേണ്ടി. സക്കാത്തിനെ ചക്കാത്ത് എന്ന രീതിയിൽ അതപ്പതിപ്പിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കുന്ന ഈ കാഴ്ചകൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ സക്കാത്ത് സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുക. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയിൽ സക്കാത്ത് സെല്ല് വളരെ സജീവമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായി ഓരോരുത്തരും അവരവരുടെ കണക്കുകൾ പരിശോധിച്ച്, നേരത്തെ പറഞ്ഞ 590 ഗ്രാം വെള്ളിയുടെ വില എത്രയാണ് ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അത് അതിന് മീതിയായിരിക്കും ഏറെക്കുറെ എല്ലാവരുടെയും സമ്പത്ത്. ഇന്ന് അത്രമാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അത്രമാത്രം താഴേക്കിടയിലുള്ള ആളുകളാണെങ്കിൽ അവർ സക്കാത്തിനെ കുറിച്ചും സദഖയെ കുറിച്ചും ആലോചിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയില്ല. മറിച്ച് എന്തെങ്കിലും കൊടുക്കുവാനുള്ള ആളുകൾ ആ രീതിയിൽ ഞാൻ അവർക്ക് കുറച്ചു കൊടുത്തു ഇവർക്ക് കുറച്ചു കൊടുത്തു എന്നിങ്ങനെയല്ല, മറിച്ച് അതിന്റെ അർഹപ്പെട്ട രീതിയിൽ എത്താൻ വേണ്ടി നമുക്കറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ സക്കാത്ത് സെല്ലിനോട് റെക്കമെൻഡ് ചെയ്യാം, അവരെ ഉണർത്താം. എന്റെ പരിധിയിൽ എന്റെ ഈ സമ്പത്തിന് അവകാശമുള്ള ഇന്ന ആളുകളുണ്ട്, അവരെ നിങ്ങൾ പരിഗണിക്കണം എന്നൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നമുക്ക് നമ്മുടെ കമ്മിറ്റിയെ അറിയിക്കാം. ഏതായിരുന്നാലും ആ രൂപത്തിൽ നമ്മുടെ സക്കാത്ത് എന്ന ബാധ്യത നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിൽ വരുന്നൊരു വേദന, ഏതെങ്കിലും തരത്തിൽ ഒരു തടിപ്പോ ഒരു മുറിവോ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണെങ്കിൽ ചില ഡോക്ടർമാർ പറയും ആ ടെസ്റ്റുകളെ വെച്ചുകൊണ്ട് ബ്ലഡ് ക്യാൻസർ ആണ്, അതില്ലെങ്കിൽ മാറാ രോഗമാണ് എന്ന് പറഞ്ഞാൽ ഈ കൂമ്പാരമാക്കി ഉണ്ടാക്കി വെച്ച സമ്പത്ത് എവിടെ കൊണ്ടുപോയി തള്ളാനാണ് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് നൽകിയ റബ്ബ് ഇല്ലാതെയാക്കിയും പരീക്ഷിക്കുമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 2.5% വളരെ തുച്ഛമായൊരു വിഹിതമാണ് പടച്ചവൻ. അള്ളാഹു നൽകിയ സമ്പത്ത് നിങ്ങളുടേതല്ല, 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്, അത് കൊടുക്കാതെ പിശുക്കി വെച്ചാൽ ദുനിയാവിൽ തന്നെയും മാറാ രോഗങ്ങളായി അപകടങ്ങളായി ഒരുപക്ഷെ കടന്നു വന്നേക്കാം, അതല്ലെങ്കിൽ പരലോകത്ത് ശിക്ഷയായി തന്നെ വരുമെന്ന് ഹദീസുകളിലൂടെയും ആയത്തുകളിലൂടെയും പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു തീക്കനൽ പോലെ പുകഞ്ഞുകൊണ്ടിരിക്കേണ്ട സംഗതിയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ നിയമശാസനകൾ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുവാനുള്ള ഈമാനികമായ ആവേശവും ആർജവവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും വിഷമതകളും പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബു സുബ്ഹാനഹു വതആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അർഹമുർ റഹീമീനായ റബ്ബു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.